بسم الله الرحمن الرحيم.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد، സഹോദരൻ മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ ഈ മിമ്പറിൽ ഒരു ഖുതുബയായി നമ്മൾ ശ്രവിച്ച വിഷയം നമ്മൾ അന്യോന്യം നിർവഹിക്കേണ്ടതും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് അവനുള്ള ഒരു ഹക്കായി അവകാശമായി നൽകേണ്ടതും ഈ ദുനിയാവിൽ നമ്മളാൽ പ്രചരിപ്പിക്കേണ്ടതുമായ ഇസ്ലാമിൻ്റെ അഭിവാദ്യം അഥവാ സലാം എന്ന വിഷയം. സലാം സമാധാനം ആശംസിക്കലും സുരക്ഷ നൽകലുമാണ്. സലാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് അവനെ കണ്ടുമുട്ടുമ്പോൾ അർപ്പിക്കേണ്ട അഭിവാദ്യ വചനമാണ്. സലാം അർപ്പിക്കുമ്പോൾ, അഭിവാദ്യമായി സമർപ്പിക്കുമ്പോൾ മേലായി റബ്ബിൽ നിന്ന് സലാം ബോധപ്പെടുന്ന വ്യക്തിക്ക് സമാധാനവും സുരക്ഷയും ലഭിക്കുവാൻ അത് ദുആയാണ്. സലാം അള്ളാഹുവിൻ്റെ മഹനീയ നാമമാണ്. ആ നാമം അള്ളാഹുവിൽ നിന്ന് അർത്ഥമാക്കുന്നത് അള്ളാഹു സമാധാനമരുളുന്നവൻ, സുരക്ഷ ഏകുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ സലാമായ അള്ളാഹുവിൻ്റെ സമാധാനവും സുരക്ഷയും അത് വ്യാപിക്കുവാൻ, പ്രചരിക്കുവാൻ, അരുളപ്പെടാൻ ഇസ്ലാമിൽ സലാം കൊണ്ടുള്ള അഭിവാദ്യം അത് നിയമമാക്കപ്പെട്ടു, നിശ്ചയിക്കപ്പെട്ടു. അത് പ്രചരിപ്പിക്കുവാനുള്ള ആഹ്വാനം അത് നിയാമകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിയമമാക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ആദമിൽ റൂഹ് ഊതി ആദം എഴുന്നേറ്റ് നിന്ന നാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് കൂടിയിരിക്കുന്ന ഒരു സംഘം മലക്കുകളെ നോക്കി ചൂണ്ടി അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയാനും അവരുടെ പ്രത്യഭിവാദ്യം പ്രതികരണം എന്തെന്ന് നോക്കുവാനും പറയുകയുണ്ടായി. ആദം അലൈഹിസ്സലാം ചെന്ന് സലാം ഓതി. മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അഭിവാദ്യത്തിന് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാ എന്ന പ്രത്യഭിവാദ്യം പ്രതികരണമായി അവരിൽ നിന്നുണ്ടായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിവരം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് അറിയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയിച്ചപ്പോൾ ഇത് ആദമേ നിനക്കും നിന്റെ സന്തതികൾ മനുഷ്യർ അവർക്കുമുള്ള അഭിവാദ്യ രീതിയാണ് എന്ന് അറിയിക്കുകയുണ്ടായി. ഇസ്ലാമിൽ സലാം പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഇസ്ലാമിൽ സലാം അർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം അത് വളരെ ഗൗരവപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളോട് കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചു. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ റുദ്ദുഹ ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഹസീബ. Allah Subhanahu wa taala പറയുന്നു വൈദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ, നിങ്ങൾക്ക് നേരെ തഹിയ്യത്ത് അർപ്പിക്കപ്പെട്ടാൽ, നിങ്ങളോട് തഹിയ്യത്ത് അർപ്പിച്ചാൽ, അഭിവാദ്യം അർപ്പിച്ചാൽ, ഫഹയ്യു ബി അഹ്സന മിൻഹ, അർപ്പിക്കപ്പെട്ടതിനേക്കാൾ ഉത്തമമായതുകൊണ്ട് നിങ്ങൾ പ്രത്യഭിവാദ്യം നടത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഔ റുദ്ദുഹ, അതില്ല എങ്കിൽ നിങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട അഭിവാദ്യം അത് തിരിച്ചു മടക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യം ലഭിച്ചാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്നെങ്കിലും പ്രതികരിക്കണം. അതില്ല എങ്കിൽ ചുരുങ്ങിയ പക്ഷം വഅലൈക്കും അസ്സലാം, ഔ റുദ്ദുഹ, തന്നത് മടക്കി നൽകണം എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതും ഇപ്രകാരം. അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിക കർമ്മങ്ങളിൽ ഉത്തമമായത് ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തുത്വി മുത്താം അഗതിക്ക് അന്നം നൽകൽ ശ്രേഷ്ഠകർമ്മമാണ് ഇസ്ലാമിൽ. അതേപോലെ നിനക്ക് പരിചയമുള്ളവനാണെങ്കിലും അല്ലെങ്കിലും തുഖ്രി ഉസ്സലാം, അയാളെ കാണുമ്പോൾ സലാം ഓതണം, അതാണ് ശ്രേഷ്ഠകർമ്മം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഉണർത്തി. അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിൽ അഭിവാദ്യം അത് സമാധാനത്തിനും സുരക്ഷക്കും, നമുക്ക് ആത്മീയമായി മാനസികമായി നിർവൃതി ഉണ്ടാകണം, സമാധാനം അരുളപ്പെടണം നമ്മുടെ ചിത്തവും അതേപോലെ നമ്മുടെ മനസ്സും, അതുകൊണ്ട് അതിൽ സമാധാനം ആശംസിക്കലും പ്രാർത്ഥിക്കലുമാണ്. ഇതേപോലെ സുരക്ഷയാണ്, കുറവുകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്നൊക്കെയുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തേട്ടം കൂടിയാണ് സലാം. സലാമിൽ വലിയ പുണ്യവും അനുഗ്രഹവുമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ജൂതന്മാർ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയ വെച്ചത് ഒരു ഖൈറുണ്ടാകുമ്പോഴാണല്ലോ അസൂയ, ആ ഖൈറ് നീങ്ങിപ്പോകാനുള്ള മാനസിക വികാരമാണ് അസൂയ, അത് പലതായി പ്രകടമാകും. ജൂതരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംങ്ങൾക്ക് നേരെയുള്ള ജൂതരുടെ അസൂയയിൽ ഏറ്റവും കൂടുതൽ അസൂയ രണ്ട് വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്ന്, സലാമിന്റെ വിഷയത്തിൽ നമ്മൾ സലാം പറയുന്നു, അത് പ്രചരിപ്പിക്കുന്നു, അത് ജൂതർക്ക് അസഹ്യമാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളോട് അസൂയുണ്ട്. മറ്റൊന്ന്, നമ്മൾ ആമീൻ എന്ന് പറയും, പ്രാർത്ഥനക്ക് ആമീൻ പറയും, വലബ്ബാലീൻ എന്ന് ഇമാം മോദി ഉണ്ടെങ്കിൽ ഉറക്കനെ നമ്മൾ ആമീൻ പറയും, അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ ആമീൻ്റെ അർത്ഥം. ആ വിഷയത്തിലും ജൂതർക്ക് നമ്മളോട് വലിയ അസൂയുണ്ട്. വേറെയും വിഷയങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സലാമിൻ്റെയും അതേപോലെ തൈമീൻ്റെയും വിഷയത്തിലാണ് അവർക്ക് നമ്മളോട് അസൂയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. പറഞ്ഞു വരുന്നത് എന്താ, സലാമിൻ്റെ ആ ഒരു പ്രാധാന്യവും അതിൻ്റെ ആ ആവശ്യകതയും അതേപോലെ സലാം എന്താണ് അറിയിക്കുന്നത് അതിൻ്റെ ആ മഹത്വവുമൊക്കെ ആ വിഷയം. അതുകൊണ്ട് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കണം, വ്യാപകമാക്കണം. അറിഞ്ഞിരുന്നവനോടും അറിയാത്തവനോടൊക്കെ സലാം പറയുക എന്നുള്ളത് തിരുദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ജൂതരിൽ ഒരു ഹബറായിരുന്നു, ജൂത പുരോഹിതൻ ആയിരുന്നു. ജൂത പുരോഹിതൻ മദീനക്കാരൻ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ വരവിന് സാക്ഷിയായ വ്യക്തിയാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന വേളയിൽ മദീന നിവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉറ്റുനോക്കുകയും സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. കാരണം ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവുണ്ട് ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച്. ഒരു പ്രവാചകൻ ആഗതനായാൽ അയാളുടെ പാലായന ഭൂമിയാണ് യസ്രിബ് മദീന എന്നതും ജൂതർക്കറിയാം. അതുകൊണ്ട് തന്നെ ആഗതനാകുന്ന ആ പ്രവാചകനെ ഉറ്റുനോക്കാൻ ജൂതർക്കുള്ള പ്രേരകം അവരുടെ ഈ അറിവാണ്. അതുകൊണ്ട് തന്നെ ജൂതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറ്റുനോക്കി. അങ്ങനെ ആ പ്രവാചകനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം നോക്കിക്കണ്ട ഞാൻ ആദ്യമായി വിധിച്ചു. ഇതൊരിക്കലും ഒരു വ്യാജവാദിയുടെ, കെസാബിന്റെ കള്ള എന്ന് പറയുന്ന ആളുടെ മുഖല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അയാളുടെ വിലയിരുത്തൽ. പിന്നെ തിരുമൊഴികളെ അദ്ദേഹം എണ്ണിയപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന് പറഞ്ഞത്, അയ്യുഹന്നാസ് അത്വൈമു തആം വഅഫ്ഷു സലാം വസല്ലു ബില്ലൈൽ വന്നാസുനിയ, ഭക്ഷണം നൽകാനും അതേപോലെ സലാം അത് പ്രചരിപ്പിക്കാൻ, വ്യാപിപ്പിക്കാൻ, അതേപോലെ രാത്രിയിൽ നമസ്കരിക്കാൻ, സുരക്ഷിതരായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണങ്ങളായി, അതിനുള്ള കർമ്മങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചത് അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്. അവിടെ അഫ്ഷു സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്, സലാം പറയാന്ന് മാത്രമല്ല പിന്നെ സലാമിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ, അതേപോലെ തന്നെ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ തുടങ്ങി ഇസ്ലാം സലാമിന് കുറെ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബുകൾ പാലിച്ചുകൊണ്ടുള്ളതായ സലാമിന്റെ നിർവഹണം, അതിന്റെ ആവശ്യകതയും അനിവാര്യതയും എത്ര മഹത്താണ്, എത്ര പുണ്യാണ് സലാമിലൂടെ ലഭിക്കപ്പെടുന്നത്. പിന്നെ സലാം അല്ലാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള അഭിവാദ്യം എന്താ, മലക്കുകളുടെ അഭിവാദ്യം എന്താ, സ്വർഗാർഹരായി പുണ്യാളർ സ്വർഗം അനന്തരമെടുത്താൽ അന്യോന്യം അഭിവാദ്യം എന്താ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിന്റെ അഭിവാദ്യം അത് സലാമാണ്. മലക്കുകൾ സലാമുൻ അലൈക്കും തീബത്തും, നിങ്ങൾ സുഹൃതം പ്രവർത്തിച്ചു, നിങ്ങൾക്ക് സലാം എന്നാണ്. സ്വർഗാർഹർ സ്വർഗം അനന്തരെടുത്താല لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما سلام هذا ما ترى سورغة تل أقول سلام هذا أنا نمال إبدا نرهي كأن دايا أبي واد يم نمال سمان دي جورت دولم الله سبحانه وتعالى نمك نيما ما كيا أبي واد يم ريدي وجنم هذا يرى أنغرهيد ما يا أبي واد يم ريدي يم പണ്ട് കാലങ്ങളിൽ അഭിവാദ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഒമു സബാഹൻ എന്ന് പറഞ്ഞിരുന്നു, ഗുഡ് മോർണിംഗ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നോക്കിയിട്ട് അവർ പറഞ്ഞിരുന്നു. ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി, ഖതീബ് പറഞ്ഞല്ല, ഞാനൊരു സന്ദർഭത്തിൽ കാര്യം ഉണർത്താം. ഉമൈർ ഇബ്നു വഹബ് അൽ ജുമഹി ബദർ യുദ്ധാനന്തരം മദീനയിൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ അയാൾ വരുന്നത് എന്തിനാ, മതങ്ങളെ കൊല്ലാൻ വേണ്ടി വരികയാണ്, മനസ്സിലല്ലേ. ഒരു കടാര അതിൽ വിഷം പുരട്ടി അത് കരുതിയിട്ടുണ്ട്, മദീനയിലേക്ക് വരികയാണ്. എന്തിനാ വരുന്നത്? അയാളുടെ വാദം, ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളുണ്ട്, മുശ്രിക്കീങ്ങളുടെ ബന്ദികൾ, ആ ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് വരുന്നത്. ഭയങ്കര ശത്രുവായിരുന്നു ഇസ്ലാമിന്റെ അയാൾ മക്കയിൽ, ബനു ജമഹ ഗോത്രക്കാരനാണ്. അപ്പോ അയാൾ വരികയാണ്. അപ്പോ അവളെ വരുമ്പോ തന്നെ മദീനയിൽ റസൂലുള്ള മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്, സഹാബത്തുണ്ട്. അപ്പൊ അവര് പറയാണ്, റസൂലേ ദുഷ്ടൻ ഉമൈർ വരുന്നേ. അപ്പൊ റസൂല പറയണ്, വരട്ടെ. അങ്ങനെ വന്ന് മസ്ജിദ് നബവിയിലെ വാതിലിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് ഇരിക്കുകയാണ്. വന്നിട്ട് പറയണ, ഉമു സബാഹൻ ഗുഡ് മോർണിംഗ് എന്നറിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്, അതിലേറെ ഉത്തമമായ തഹിയത്തിന്റെ അഭിവാദ്യത്തിന്റെ വചനം ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉമൈറെ എന്ന്. പിന്നെ സംസാരം തുടരുകയാണ്, എന്തിനാണ് വന്നത്? അപ്പൊ യുദ്ധബന്ദികളെ കുറിച്ച് പറയാനാണ്. അപ്പൊ എന്തിനാണ് കഴുത്തിൽ ആയുധം? അത് വാളെന്തിനാണ്? അപ്പൊ വാളുകൾക്ക് നാശം, ഈ വാളുകൾക്ക് വല്ല ഗുണമുണ്ടായിരുന്നെങ്കിൽ അത് ബദറിൽ ഉപകാരപ്പെടുമായിരുന്നില്ലേ? ഉമൈറിന്റെ പ്രതികരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈറെ, നിങ്ങളും സഫ്വാൻ ഇബ്നു ഉമയ്യയും ഹിജറിൽ കഅബയുടെ പരിസരത്തിരുന്ന് നിങ്ങൾ കടബാധ്യതയും കുട്ടികളുടെ ചെലവും ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദിനെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, സഫ്വാൻ ഇബ്നു ഉമയ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഉത്തരവാദിത്വവും കടബാധ്യതയൊക്കെ ഏറ്റെടുത്തതിന് ശേഷം നിങ്ങൾ എന്നെ വധിക്കാൻ മദീനയിലേക്ക് പുറപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമൈർ ഇസ്ലാം സ്വീകരിച്ച, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അവിടെ വെച്ച്. ഏതായാലും അവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതായ അഭിവാദ്യം, അത് ഏറെ അനുഗ്രഹീതമായ അഭിവാദ്യ വചനമാണ്. നമ്മൾ മുസ്ലിമീങ്ങൾക്ക് നൽകപ്പെട്ടതായ അഭിവാദ്യ വചനം അതേറെ മഹനീയമായ അഭിവാദ്യ വചനം. പക്ഷെ അത് നമ്മൾ കൈമോശം വരുത്തി, അതിൽ നമ്മൾ പിശുക്കന്മാരായി, ഒരിക്കലും മാറാൻ പാടുള്ളതല്ല. കാരണം എന്താ, പല സംസ്കാരങ്ങളുടെയും അരങ്ങേറ്റം മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വ്യക്തിത്വത്തിൽ നിന്ന് വിരക്തമാക്കുകയും ഇസ്ലാമികമായ മര്യാദകൾ, അദബുകൾ, ശീലങ്ങൾ, അതിൽ നിന്ന് മുസ്ലിമീങ്ങളെ ദൂരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദയനീയ രംഗമാണ് ഇന്ന് ഉള്ളത്. ഇമാം തബറാനി നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബ്ഖലുന്നാസ് മൻ ബഖില ബിസ്സലാം, ഏറ്റവും വലിയ പിശുക്കൻ സലാമിന്റെ വിഷയത്തിൽ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ആ ഒരു പരുവത്തിലേക്ക് ആളുകൾ പരിണമിക്കുന്ന ഒരു ദുസ്ഥിതിയുണ്ട്. സലാമിനെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള മഹത്വം എന്താ നമ്മൾ കേൾക്കണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തഹബ്ബു. ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമു തഹബ്ബത്തും അബ്ഷു സലാമ ബൈനക്കും. നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പോകൂല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവൂല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവാൻ കരണീയമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അബ്ഷു സലാമ ബൈനക്കും, അന്യോന്യം നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് സലാമിന്റെ ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും വലിയ പുണ്യവും സ്വർഗാർഹമായ പ്രവൃത്തിയാണ് സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നൽകേണ്ട ഹക്കാണ്, അവകാശമാണ് സലാം പറയുക എന്നുള്ളത്. ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായ അവകാശങ്ങളിൽ നിങ്ങൾ എണ്ണി ഇദാ ലഖീത ഫസല്ലിം അലൈഹി, മുസ്ലിമിനെ കണ്ടാൽ നീ സലാം പറയും. അതോടുകൂടി നമ്മൾ നൽകേണ്ട, അവന് നൽകേണ്ട അവകാശങ്ങളിൽ ഒന്ന് നൽകിയവനായി. പിന്നെ നമ്മുടെ പാപക്കറകൾ മായാൻ, തെറ്റുകുറ്റങ്ങൾ പോകാൻ സലാമും ഹസ്തദാനവും മഹൽ കർമ്മങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തിരുമൊഴി കേട്ടില്ലേ, വിശ്വാസികൾ കണ്ടുമുട്ടി സലാം പറയുകയും ഹസ്തദാനത്തിന് സഹോദരന്റെ കരം പകരുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തനാസറത് ഖതായാഹുന്നാണ്. ഖതായാഹും അവരുടെ രണ്ടുപേരുടെയും തെറ്റുകൾ അത് ഉതിർന്നു കൊഴിഞ്ഞു പോകുന്നതാണ്. ഇമ്രാനിൽ നിന്നുള്ള ഹദീസിൽ, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസിൽ, റീഹുൻ ആസിഫ്, അടിച്ചു വീശുന്ന കാറ്റുള്ള ദിവസം ഒരു ഉണങ്ങിയ വൃക്ഷത്തിലെ ഇലകൾ പാറി വീഴുന്നത് പോലെ, കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവരുടെ തെറ്റുകൾ കൊഴിഞ്ഞു വീഴും എന്നാണ്. അപ്പോ സലാം പറഞ്ഞ ഹസ്തം പകർന്നാൽ, കൈ നൽകിയിട്ടുണ്ട് എങ്കിൽ തെറ്റുകുറ്റങ്ങൾ പൊഴിഞ്ഞു പോകും, നന്നായി മാഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തണം. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം കിട്ടിയവൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവൻ ആര് എന്നതിൽ ഒരു തിരുമൊഴി കാണാം. ആരാ? ഔല അന്നാസി ബില്ലാ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ ജനങ്ങളിൽ, മൻ ബദഅ ബിസ്സലാം, സലാം തുടങ്ങുന്നവന്, സലാം തുടങ്ങുന്നവന്. വിശിഷ്യ, മനുഷ്യരിൽ അന്യോന്യം പകയും വിദ്വേഷവും പ്രശ്നങ്ങളും അകൽച്ച സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അകന്നു കഴിയുന്നവരിൽ അടുക്കാൻ ആദ്യം സലാം കൊണ്ട് അടുക്കുന്നവൻ, അവൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നവൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാകാൻ, സലാം കൊണ്ട് തുടങ്ങാൻ നമ്മൾ കൽപ്പിക്കപ്പെടുകയാണ്. ഇതേപോലെ പുണ്യങ്ങൾ, സലാം പറയുമ്പോൾ എത്രയാണ്? ഒരാൾ തിരുസവിധത്തിലെത്തി, അയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാലൈക്കും അസ്സലാം എന്ന് പ്രതികരിച്ചു. അത് പ്രതികരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അശ്റുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വ്യക്തിക്ക് 10 പുണ്യങ്ങൾ ആർജിക്കാനായി, നേടാനായി എന്നുള്ളതാണ് അവിടെ റസൂലുള്ള അറിയിക്കുന്നത്. മറ്റൊരാൾ വന്നു, അയാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അള്ളാഹുവിൽ നിന്നുള്ള സലാം, സുരക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, വറഹ്മത്തുള്ള, കാരുണ്യവും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സലാമിനും പ്രതികരിച്ചു എന്നിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇശ്റൂൻ, അയാൾക്ക് 20 പുണ്യം, 20 പ്രതിഫലം ആ പറച്ചിലിൽ ലഭിച്ചു. മൂന്നാമതൊരാൾ, അയാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിനുള്ള സലാം, അള്ളാഹുവിനുള്ള റഹ്മത്ത്, ബറക്കാത്ത്, അനുഗ്രഹങ്ങൾ അതിനും തേടുകയാണ്. അതിനും പ്രതികരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സലാസൂൻ എന്നാണ്. എന്നാൽ 30 പുണ്യം 30 പ്രതിഫലം അയാൾ ആ സലാം പറഞ്ഞ വ്യക്തിക്ക് അരുളപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ സലാമിന്റെ ഈ ലഫ്ദുകൾ പദപ്രയോഗങ്ങൾ അത് അതിലെത്ര അളവ് നിർവഹിക്കപ്പെടുന്നുവോ അതിനനുസരിച്ച് പുണ്യങ്ങൾ കൂലികൾ ഇതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, തെറ്റുകൾ മായ്ക്കപ്പെടുന്നു, സലാമിലൂടെ അവകാശങ്ങൾ നിർവഹിക്കപ്പെടുന്നു, സലാമിലൂടെ സ്വർഗാർഹമായ ഒരു പ്രവൃത്തി നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്നു, സലാമിലൂടെ പ്രതിഫലങ്ങൾ നമുക്ക് അരുളപ്പെടുന്നു. ഇതേപോലെ സലാമിൽ മറ്റൊരു ധന്യത, മറ്റൊരു അനുഗ്രഹം, സലാം അത് അള്ളാഹുവിന്റെ ബർക്കത്ത് നേടിത്തരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാരോപദേശം നടത്തി. അതിൽ യാ ബുനൈ ഇദാ ദഖൽത അലാ അഹ്ലിക് ഫസല്ലിം അലൈഹി, മകനെ നീ നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ, വീട്ടിൽ പ്രവേശിച്ചാൽ അവരോട് സലാം പറയും, അവരോട് സലാം പറയും. ഫഇന്നഹു ബറകതുൻ അലൈക വഅലാ അഹ്ലി ബൈതിക, കാരണം സലാം ഓതിയിട്ടില്ലെങ്കിൽ അത് വീട്ടിൽ ബർക്കത്താണ്, നിനക്ക് ബർക്കത്താണ്, നിന്റെ വീട്ടുകാർക്ക് ബർക്കത്താണ്. അതുകൊണ്ട് സലാം ഓതി വീട്ടിൽ പ്രവേശിക്കാൻ പറഞ്ഞു. എന്നിന് ഓതുന്നവരിൽ അനുഗ്രഹം അരുളപ്പെടാനും ഓതപ്പെടുന്നവർ വീട്ടുകാർ അവരിൽ അനുഗ്രഹം അരുളപ്പെടാനും, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സലാം ഓതിയിട്ട് കിടക്കാൻ ആഹ്വാനം. ഖതീബ് ഉണർത്തിയതുപോലെ ചിലർ വീട്ടിൽ പ്രവേശിച്ചു എന്നുള്ള ഈ അടയാളം എന്നും മരളലായിരിക്കും. ചിലർ വിഭവങ്ങൾ സന്തതികൾ അവരെ അന്വേഷിച്ചുകൊണ്ടായിരിക്കും, ചിലർ ഭക്ഷണം തയ്യാറായില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം പഠിപ്പിക്കുന്നത് സലാം ഓതിയിട്ട് വീട്ടിൽ പ്രവേശിക്കാനാണ്. അതിനാൽ ഉണ്ടാകുന്ന ധന്യത, അതിനാൽ ഉണ്ടാകുന്ന അനുഗ്രഹം, അള്ളാഹു അരുളപ്പെടുന്നതായ അവന്റെ ബർക്കത്ത്, ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അതെല്ലാമാണ്. ഏതായാലും സലാം പ്രചരിപ്പിക്കുവാനുള്ള ദീനിന്റെ ആഹ്വാനം, അത് പ്രചരിപ്പിക്കുവാനുള്ളതായ ആഹ്വാനം, അത് ശരിക്ക് ഉൾക്കൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ അത് പ്രയോഗിക്കുന്നവരാകണം എന്നാണ് ഇവിടെ ഉണർത്തിയത്. സലാമുമായി ബന്ധപ്പെട്ടുള്ളതായ അദബുകൾ മനസ്സിലല്ലേ, ചെറിയവർ വലിയവർക്ക് സലാം തുടങ്ങണം, അതേപോലെ ചെറിയ കൂട്ടമാണെങ്കിൽ വലിയ കൂട്ടത്തിന് അവർ സലാം പറയണം, നടന്നു വരുന്നവൻ ഇരിക്കുന്നവർക്ക് സലാം ഓതണം, അതേപോലെ തന്നെ ഒരു സദസ്സിലേക്ക് പ്രവേശിച്ചാൽ പ്രവേശിക്കുന്നവൻ സലാം പറയണം, സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് എങ്കിൽ പോകുമ്പോഴും സലാം പറയണം തുടങ്ങിയ അദബുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടായി. സലാം അതിന്റെ ലഫ്ലുകൾ പഠിപ്പിക്കുക, അതിന്റെ മാന പഠിപ്പിക്കുക മാത്രമല്ല, ഇസ്ലാമിൽ സലാമിൽ പാലിക്കേണ്ട മര്യാദകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം മഹനീയമായ ഒരു ദീനി ചിഹ്നമാണ് ഈ സലാം, ദീനി ചിഹ്നമാണ് സലാം. എന്നിട്ടും ഖതീബ് ഉണർത്തിയതുപോലെ പലരും തരം നോക്കി, നേരം നോക്കി, ആളെ നോക്കി സലാമാണ്, സലാമിന്റെ വിഷയത്തിൽ പിശുക്ക്. ചിലർ കാലങ്ങളായിട്ട് ചിലർക്ക് സലാമില്ല, തെറ്റി പിണങ്ങി, മുഖം വീർത്ത്, മനസ്സിടുങ്ങി, ഉമിത്തി കണക്കെ എരിയുന്ന മനസ്സുമായിട്ടാണ് ജീവിതം. ചിലർ സലാമിന്റെ വിഷയത്തിൽ അഹങ്കാരികളാണ്. അതുകൊണ്ട് തന്നെ കിടത്തോരോരോ സ്ഥലത്തിലൊരു സലാമുള്ളൂ, ചിലർ കുടുംബക്കാർക്കേ സലാമുള്ളൂ. ഗോത്ര നികളിപ്പുണ്ടല്ലോ, അതിൽ ഗോത്രവും ഗോത്രവും കിടത്തവർ, അതിന് മുതിർന്നവർ, അവർക്കാണ് സലാം. കീഴിടങ്ങളോട് സലാമില്ല, ചിലർ ജോലിക്കാരോടൊന്നും സലാമില്ല. ചിലർ പ്രത്യേക ജോലികൾ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവർ സാമൂഹ്യ ശ്രേണിയിലെ താഴ്ന്ന കിടക്കാർ, അവരോട് സലാം ഇല്ല. ഇങ്ങനെ പലരുണ്ട്. അഹങ്കരിച്ചുകൊണ്ടാണ് സലാം പറയാത്തത് എങ്കിൽ അഹങ്കാരികളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, യുഹ്ഷറുൽ മുതകബ്ബിറു യൗമൽ ഖിയാമ അംസാല ദർ യതഅഹുമുന്നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഹങ്കാരികൾ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ദറിന്റെ വലിപ്പത്തിലായിരിക്കുന്നതാണ്. ദർ എന്ന് പറഞ്ഞാൽ ചെറിയ ചുവന്ന ഉറുമ്പുകളാണ്, ചെറിയ ചുവന്ന ഉറുമ്പുകൾ. നമ്മൾ ചോണന്മാർ അറിയാം, ചോണന്മാർ കുറച്ച് വലിപ്പമുണ്ടാവും, പക്ഷേ അതിലേറെ ചെറിയ ഉറുമ്പുകൾ ഉണ്ടാവും. ഏറ്റവും ചെറുത് എന്നുള്ളതിന് ദറ എന്നാ പ്രയോഗിക്കുക. ദറ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഈ ചെറിയ ചുവന്ന ഉറുമ്പിനാണ് പറയുക. എന്നാൽ ചെറുത് എന്ന അർത്ഥത്തിൽ, ഏറ്റവും ചെറുത് എന്നാൽ അർത്ഥം കിട്ടാൻ ആളുകൾക്ക് പരിചയമുള്ളൊരു സംഗതിയാണ് എന്ത്? ചെറിയ ഉറുമ്പ്. പരമാണു എന്നുള്ളതിനും സർറ എന്ന് പറയും. സർറ യഥാർത്ഥത്തിൽ ചെറിയ ഉറുമ്പാണ് സർറത്ത്. പക്ഷെ പരമാണുവിനും സർറ എന്ന് പറയാൻ കാരണം ആളുകൾ അറിഞ്ഞതിൽ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഈ എപ്പോഴും കണ്ടു പരിചയമുള്ളതൊക്കെ ഈ സർറയാണ്, ഉറുമ്പാണ്. ആ നിൽക്കാണ് ആ പ്രയോഗം. ഏതായാലും ചെറിയ ചുവന്ന ഉറുമ്പിന്റെ വലിപ്പത്തിലായിരിക്കും അന്ത്യനാളിൽ അഹങ്കാരികൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. എന്തിനാണ് അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്? ആളുകൾ അവരെ ചവിട്ടി ചതച്ചരച്ച് നടക്കാൻ, ദുനിയാവിൽ ആരെയും തൊടാതെ ആർക്കും പിടികൊടുക്കാതെ നടക്കിയതിന് മനസ്സിലായി, നിഗളിപ്പിൽ, അഹങ്കാരത്തിൽ. പക്ഷെ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ചവിട്ടി അരക്കാൻ, വലിപ്പത്തിൽ എല്ലാവരുടെയും കാൽക്കീഴിൽ ചലിക്കാൻ അവരെ ആ രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. അള്ളാഹു കാക്കട്ടെ എന്ന് അഴുതുമില്ല, സലാമുമില്ല, അതോടൊപ്പം അഹങ്കാരവുമാണ് എങ്കിൽ അത് വലിയ ആപത്താണ്, ആപത്താണ്. അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഉണർത്തിയത്. അതുകൊണ്ട് തന്നെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ, അവർ നമ്മൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ കുറിച്ച് കേട്ടില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ വിഷയത്തിൽ സുഫൈൽ ഇബ്നു ഖൈബ് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മാർക്കറ്റിൽ പോകും, സൂഖിൽ കച്ചവടക്കാരനല്ല അദ്ദേഹം, സൂഖിൽ നിന്നൊന്നും കൊള്ളാനോ കൊടുക്കാനോ അല്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ മാർക്കറ്റിൽ പോകുന്നത്. പിന്നെയോ അവിടെ കാണുന്നവർക്ക് സലാം ഓതാൻ, അവരെ കച്ചവടം ചെയ്യുന്നവർ, കൊള്ള കൊടുപ്പുകാർ, അവർക്കൊക്കെ സലാം ഓതാൻ വേണ്ടിയിട്ട് ഇബ്നു ഉമർ അങ്ങാടിയിൽ പോകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ഒരു മഹനീയ ചിഹ്നം അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന തഹിയത്ത്, അത് മനസ്സിലാക്കി അതിന്റെ മഹത്വവും അതിന്റെ ആശയവും പൊരുളും മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കുവാനുള്ള ആഹ്വാനം ഉൾക്കൊണ്ട് തന്നെ അത് നമ്മൾ പ്രചരിപ്പിക്കുന്നവരാവണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീൽ, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, രണ്ടാൾ കണ്ടു മുട്ടിയാൽ സലാം പറയും എന്നാണ്? രണ്ടാൾ ഒന്നിച്ച് നടക്കും, വൃക്ഷങ്ങളോ മതിലുകളോ അവരെ വേർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഒരു വൃക്ഷം വന്നു, രണ്ടാൾ അപ്പുറത്തു കൂടി പിറകിൽ നടക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മതിൽ കണ്ടു, രണ്ടാൾ ഒന്നിച്ചു പോകുകയാണ്. അപ്പൊ ആ മതിൽ അപ്പുറവും ഇപ്പുറവും ഓരോരുത്തർക്ക് പോകേണ്ടി വന്നു, എന്നിട്ട് രണ്ടാളും പിന്നെ ആ മതിലിനപ്പുറം വൃക്ഷത്തിനപ്പുറം വീണ്ടും കാണുമ്പോൾ അവർ സലാം പറഞ്ഞായിരുന്നു തുടർ യാത്ര എന്നാണ് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഒരു ശീലം, ഈ ഒരു ശീലം അത് നമ്മൾ വളർത്തണം എന്നാണ് ഇവിടെ ഈ മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ മഹബ്ബായ ഫദലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ, എല്ലാ നന്മകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹുവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീന വാദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാ അൽ മില്ലത്തി വദ്ദീൻ. اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين يا حي يا قيوم يا ذا الجلال والاكرام. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين امنها واستقرارها. اللهم احفظ لها حدودها وثغورها وجنودها. اللهم احفظ لها قيادتها وعقيدتها انك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.